ഞാൻ ദൈവജനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യു വിൽ റിസീവ് എ റിച്ച് വെൽക്കം എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിലെ സ്റ്റെഫാനോസിനെയാണ്, സ്റ്റീഫനെയാണ് ഓർമ്മ വന്നത്. വെറും മേശമേൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൗത്യത്തിലാണ് സ്റ്റെഫാനോസ് തന്റെ ജീവിതമൊക്കെ തുടങ്ങിയതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുന്നത്. മേശമേൽ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാര്യങ്ങൾ, ചർച്ചിലെ എന്താണ് ഭക്ഷണം പാചകം ചെയ്യുക, പാവിരിക്കുക, കസേരയിടുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത മേശമേൽ ശുശ്രൂഷിക്കുക. അത് ചെയ്ത സ്റ്റെഫാനോസിന്റെ മരണസമയത്ത് യഹൂദന്മാർ സ്റ്റെഫാനോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റിയില്ല. അവരവനെ കല്ലെറിയാൻ തുടങ്ങിയപ്പോ ദൈവത്തിന് എഴുതിയിരിക്കുന്നതാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും യേശു മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഓ എന്ത്, വാട്ട് എ റിച്ച് വെൽക്കം ടു ഹെവൻ, വാട്ട് എ റിച്ച് വെൽക്കം. സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു. അവൻ വലതുഭാഗത്ത് ഇരുന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. എന്നാൽ ടു റിസീവ്, നമ്മൾ വളരെ ഓണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ വരുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വെൽക്കം. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവം മുഖം നോക്കുന്നവനല്ല, പക്ഷപാതം കാണിക്കുന്നവനല്ല. സ്റ്റെഫാനോസിനെ സ്വീകരിച്ച ആ ദൈവം, ആ മനുഷ്യപുത്രൻ, ആ യേശു ഇന്നും ജീവിക്കുന്നു. ഈ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ദൈവകൃപയിൽ ആശ്രയിച്ച് വചനം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനം, Matthew 11:28.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകിയാൽ എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു.
യേശുക്രിസ്തുവിന്റെ ഒരു ആഹ്വാനം ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു ആഹ്വാനം, ഇതേപോലെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്ത ഒരു വ്യക്തിയെയും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. കം ടു മീ, എന്റെ അടുക്കിലേക്ക് വരും. കം ഓൺ ടു മീ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകൊണ്ട് എന്റെ നുഖമേറ്റ് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗത്തിൽ നാം കാണുന്നത് ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. 29-ാം വചനത്തിന്റെ ഭാഗത്ത് നാം കാണുന്നു യു വിൽ ഫൈൻഡ് റെസ്റ്റ്, നീ കണ്ടെത്തും. ഇത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ദൈവം തരുന്നത്, രണ്ടാമത് നാം കണ്ടെത്തുന്നത്. ആദ്യത്തെ റെസ്റ്റ്, ആദ്യത്തെ സ്വസ്ഥത, ആദ്യത്തെ വിശ്രമം, ദൈവ കർത്താവിന്റെ അടുക്കിലേക്ക് നാം വരുമ്പോൾ യേശു കർത്താവ് നമുക്ക് തരുന്നതാണ്. നമ്മൾ കേൾക്കുകയുണ്ടായി, യുനോ വാട്ട് ഗോഡ് ഗിവ്സ്, ദൈവം എന്താണ് നമുക്ക് തരുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. ഇത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ ത്തിലേക്കാണ് ഇത് കാണിക്കുന്നത്. പാപത്തിന്റെ ചങ്ങലയാൽ പിടിക്കപ്പെട്ട ഒരുവൻ, പാപചെളിയിൽ താണുകൊണ്ടിരിക്കുന്ന ഒരുവൻ എങ്ങനെ സ്വയം രക്ഷിക്കുവാൻ കഴിവില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ യേശു വിളിക്കുകയാണ്, കം ഓൺ ടു മീ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിനക്ക് ആശ്വാസം തരാം. ഒരു ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ആദ്യമേ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. നാം എല്ലാവരും മനസ്സാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം രക്ഷ ദാനമായി തന്നു. ആ രക്ഷയെ ഞാനൊരു വിശ്രമമായിട്ട് കാണുകയാണ്. റെസ്റ്റ്. ദൈവവചനത്തിലെ ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. റോമലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാം വചനം.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. വിശ്വാസത്തിൽ തുടങ്ങുന്ന ഒരു യാത്രയാണത്. നമ്മളെ നീതീകരിച്ചവൻ, ദൈവത്തിന്റെ മുമ്പിൽ നീതിയുള്ളവരായി നമ്മെ ആക്കി തീർത്തത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. അവിടെ നമ്മുടെ പ്രവൃത്തികൾ ഒന്നുമില്ല. മനം തിരിഞ്ഞ് യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു ഡിപ്പോസിറ്റ് ദൈവം തന്നു. ഹി മേഡ് എസ് റൈച്ചസ്, നമ്മെ നീതി ഉള്ളവരാക്കി, നീതീകരിച്ചു. അതാണ് അതിന്റെ തന്നെ മുകളിലുള്ള വചനത്തിൽ കാണുന്നത്, 4-ാം അധ്യായത്തിന്റെ അപരാധത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം, 22 മുതലുള്ള വചനങ്ങള്, എന്റെ തൊട്ടുമ്പുള്ള വചനത്തില്. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രം അല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ഈ കണക്ക് എന്നുള്ള വാക്ക് ഒരു ഫിനാൻഷ്യൽ, ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് But for our sake to whom it will be credited. Credited. Credit എന്നുള്ള വാക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രണ്ട് കോളങ്ങളുണ്ട്. എന്താണ് ക്രെഡിറ്റ്? ഡെബിറ്റ്. ക്രെഡിറ്റ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, ഡെബിറ്റ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്. വിശ്വസിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു ക്രെഡിറ്റ് ദൈവം തന്നുകഴിഞ്ഞു. ദൈവം തന്നു. അത് നമ്മൾ നേടിയതല്ല, അവൻ ദാനമായിട്ട് തന്നതാണ്. നമ്മെ സൗജന്യമായിട്ട് അത്രേ അവൻ നീതീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് എഫേഷ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലും കാണുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. പാപത്തിൽ ജീവിക്കുന്ന ഒരുവനെ ദൈവത്തിന് വിളിക്കുന്നത് മരിച്ചവൻ എന്നാണ്. എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. ഹി ഗേവ് അസ് ലൈഫ്. അവൻ ജീവൻ നമുക്ക് സൗജന്യമായിട്ട് തന്നു. ഇതാണ് അതിന്റെ ആദ്യത്തെ പടിയ ക്രെഡിറ്റ്. ആ സൗജന്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടതാണ്. നമുക്ക് ജീവനുള്ളവരാക്കി നമ്മെ തീർത്തു. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ കടന്നു വരുവാൻ ഉള്ള ഭാഗ്യം നമുക്ക് തന്നു. എന്നാൽ ഈ ഇതിനൊരു 2-ാം ഭാഗമുണ്ട്. ഈ ബാങ്കിലെ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അതിൽ ഇത്ര വിഡ്രോവൽസ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് പ്രയോജനമുള്ളൂ, അല്ലെ? ബാങ്കിൽ പൈസ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അത് വിഡ്രോ ചെയ്യുക. ഞാന് ബാംഗ്ലൂർ വന്നപ്പോ ആദ്യമേ ജോലി ചെയ്ത സ്ഥാപനം, എന്റെ ശമ്പളമെല്ലാം ഒരു ബാങ്കിലാണ്, അവര് ബാങ്കിലേക്കാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ ജോലി മാറി വേറൊരു കമ്പനിയിലേക്ക് പോയപ്പോ അവരുടെ ആ കമ്പനി ശമ്പളം ഇവിടെ നിന്ന് വേറൊരു ബാങ്കിലേക്കായിരുന്നു. ആ പഴയ ബാങ്കില് പിന്നെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല, അതങ്ങനെ കിടന്നു. ആ അക്കൗണ്ട്, അങ്ങനെയുള്ള അക്കൗണ്ടിനെ, അതായത് ക്രെഡിറ്റ് ഉണ്ട് പക്ഷെ ഡെബിറ്റ് വിഡ്രോവൽസ് ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വിഡ്രോവൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള അക്കൗണ്ടിനെ പറയുന്ന പേരാണ് ഡെഡ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫ്രോസൺ അക്കൗണ്ട്, അല്ലെങ്കിൽ തണുത്ത, അതായത് ഒരു വിഡ്രോവൽസ് ഒന്നുമില്ല. 20 വർഷത്തിന് ശേഷം എന്റെ ഒരു കസിൻ ആ ബാങ്കില് ജോലി കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ബാങ്കിൽ ഞാൻ ജോലി എന്റെ ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ എനിക്ക് അവിടെ ഒന്നും പോകാനൊന്നും പറ്റത്തില്ല, അധികമൊന്നും കാണത്തില്ല, പക്ഷേ അതൊന്നും എനിക്കറിയ അക്കൗണ്ട് പോലും അറിയത്തില്ല. പക്ഷേ ആ കസിന് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അക്കൗണ്ട് ഉണ്ട്, ഇത്ര പൈസയൊക്കെ ഉണ്ട്, പക്ഷെ അത് ഫ്രോസൺ ആണ്. ഒന്ന് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്കൊരു ഉറപ്പ് കിട്ടിയാൽ അവരെന്ത് ചെയ്യുമെന്നറിയോ, പിന്നെ അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യും, ഒരു കാർഡ് തരും, എ ടി എമ്മിൽ പോയി വിഡ്രോ ചെയ്യുക. 20 വർഷത്തിന് ശേഷമാണ് വെറുതെ അങ്ങനെ ചെന്ന് നോക്കിയപ്പോ ഉണ്ട്, അത് പിന്നെ പലിശയൊക്കെ ഇച്ചിരി എമൗണ്ട് ഒക്കെ ഉണ്ട്. അതുപോലെയാണ് ശരിക്കും ഇനോ നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ പലരുടെയൊക്കെ പോയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. വലിയൊരു ഡിപ്പോസിറ്റ് ഇനിഷ്യലി ബാങ്കിൽ അങ്ങോട്ട് ഇട്ടു, പിന്നെ രക്ഷിക്കപ്പെട്ടു, ആ സ്വസ്ഥതയിലേക്ക് വന്നു, പാവം യേശുവിന്റെ പാവങ്ങൾ ക്ഷമിച്ചു, ജീവപുസ്തകത്തിൽ എന്റെ പേരെഴുതി. പിന്നെ ഒരു വിഡ്രോവലും ആ കൃപയുടെ അക്കൗണ്ടിൽ നിന്ന് കാണുന്നില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് മാസം തോറും നോക്കിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ ക്രെഡിറ്റ് മാത്രമുണ്ട്, വിഡ്രോവൽസ് ഒന്നും കാണുന്നില്ല. എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു വ്യക്തി ജീവിക്കുന്നത്? ക്രെഡിറ്റ് മാത്രമുണ്ട്, വിഡ്രോവൽസ് ഇല്ലാത്ത വ്യക്തി വളരെ പാപ്പരായിരിക്കും, മറ്റുള്ളവരോട് യാചിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. ആദ്യത്തെ റെസ്റ്റ് നമ്മൾ കേട്ട ആദ്യത്തെ വചനത്തിലേക്ക്, ആദ്യത്തെ ആ റെസ്റ്റ് പ്രവേശിച്ചവർക്കായി ദൈവത്തെ ഞാൻ നന്ദി പറയുന്നു. ഹാലലൂയ. ആരെങ്കിലും ഈ ആദ്യത്തെ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വീണിട്ടില്ല എങ്കിൽ, രക്ഷ സൗജന്യ ധ്യാനം അനുഭവിച്ചിട്ടില്ല എങ്കിൽ, യേശു വിളിക്കുന്നു, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. വരുവിൻ, നിങ്ങൾ സ്വസ്ഥരാകുവിൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി, യേശു വിളിക്കുന്നു. ഇത് തന്നെയാണ് യേശയ്യാ പ്രവചകൻ 55-ാം അധ്യായത്തില് 1-2 വചനങ്ങളിൽ എഴുതിയിരിക്കുന്നത്. He's inviting us. Isaiah 55:1-2.
അല്ലയോ ദാഹിക്കുന്ന ഏവരും, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ.
ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ വരികയാണ്, വില കൊടുക്കാതെ നിങ്ങൾ വാങ്ങുവിൻ. നിങ്ങൾ എന്തിനാണ് അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യം ചെലവഴിക്കുന്നത്? തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലം എന്തിന് ചെലവിടുന്നു? കമാൻ റെലിഷ്. നിങ്ങൾ മൃഷ്ടാന ഭോജനം കഴിക്കുവിൻ, സൗജന്യമായിട്ട്. യേശു പറയുകയാണ്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമായ ദിനത്ത് യേശു ഇന്ന് വിളിച്ചു പറയാണ്, ദാഹിക്കുന്നവരുമായ ഏവരുമേ എന്റെ അടുക്കൽ വരുവിൻ, വരുവിൻ. കമാൻ, കമാൻ റിസീവ്. ഈ സ്ഥലത്തിൽ നിന്ന്, ഈ റെസ്റ്റിൽ നിന്ന് വേറൊരു റെസ്റ്റ് ആണ് 2-ാമത്തെ വചനം. നമുക്ക് പോകാം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വചനം. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ. ആദ്യത്തെ റെസ്റ്റ് സൗജന്യമാണ്, നമ്മുടെ ഡിപ്പോസിലേക്ക് ഫ്രീ ആയിട്ട്, നമ്മളൊന്നും വില കൊടുക്കാതെ ക്രെഡിറ്റ് ചെയ്തു. എന്നാൽ ഈ റെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് അനുഭവിക്കണമെങ്കിൽ ആ വിഡ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 2-ാമത്തെ വചനം പറയുന്നു, അതിന്റെ 29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. ഇത് ആശ്വാസം കണ്ടെത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. എന്നാൽ ഈ ആശ്വാസം കണ്ടെത്തുവാൻ രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യണമെന്ന് നാം വായിക്കുന്നത്. ഒന്ന്, എന്റെ മുഖം ഏറ്റുകൊണ്ട്, ടേക്ക് മൈ യോക്ക്, എന്നോട് പഠിക്കുവിൻ, ലേൺ ഫ്രം മീ. രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് എന്റെ മുഖം നിങ്ങൾ എടുക്കണം, രണ്ടാമത് എന്നോട്, എന്നോട് ചേർന്ന്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഞാൻ എങ്ങനെയുള്ളവനായതുകൊണ്ടാണ് നിങ്ങൾ എന്റെ മുഖം എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്നിൽ നിന്ന് പഠിക്കേണ്ടത്? ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനായതുകൊണ്ട്. യേശുക്രിസ്തു തന്നെ തന്നെ നമുക്ക് ആ കോളിംഗിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഐ ആം മീക്ക് ആൻഡ് ജെന്റിൽ, ഐ ആം ഹംബിൾ, താഴ്മ. ഇത് ഹൃദയത്തിന്റെ ഒരു ഭാവമാണ്, അത് പുറത്ത് വെളിപ്പെടുന്നതാണ് സൗമ്യതയായിട്ട്. സൗമ്യത ഈസ് എക്സ്റ്റേണൽ ആൻഡ് താഴ്മ, ഹ്യൂമിലിറ്റി ഈസ് ഇന്റേണൽ. യേശുവിൽ നിന്നും മാത്രം പഠിക്കേണ്ട കാര്യമാണ് അത്. ആ മുഖമേറ്റ് യേശുവിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വി വിൽ ഫൈൻഡ് റെസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കി അവരുടെ ജീവിതത്തെ പറയുവാണെങ്കിൽ റെസ്റ്റ്ലെസ് ലൈഫ്, എന്താണ്, സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമാണ് ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. വിശ്വാസികളുടെ ജീവിതത്തെ പോലും നോക്കുമ്പോ കാണുന്ന ഒരു കാര്യം, ഒരു സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല. ഒരു പ്രശ്നം ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഒരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് അസ്വസ്ഥരാകുന്ന ഒരു അവസ്ഥ. ഞാൻ പറയുന്ന പെട്ടെന്നൊരു ഭയം വരുന്നതിനെ കുറിച്ചല്ല, അതിൽ തന്നെ അങ്ങ് തുടരുക, വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു അവസ്ഥ, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ഇതിന്റെ കാരണം ആ ഡിപ്പോസിറ്റില് ഒന്നുമില്ലാത്തതല്ല, ചില കാര്യങ്ങൾ ചെയ്ത് അവന്റെ മുഖമേറ്റ് അവനോട് പഠിക്കുവാനുള്ള ഒരു മനസ്സ് യേശു കാണിക്കാത്തതുകൊണ്ട്, ആ താഴ്മ ഇല്ലാത്തതുകൊണ്ട്, അവനിന്ന് പഠിക്കുവാൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഇല്ലാത്തത്? റെസ്റ്റ് ഇല്ല. ചെയ്യേണ്ട കാര്യം ഒരു യോക്ക് ഏറ്റെടുക്കണം. യോക്ക് എന്ന് പറഞ്ഞാൽ മുഖം അല്ലെ. ഈ നാട്ടിലൊക്കെ പോയവരെ കണ്ട് കാണാം, കാളയെ പൂട്ടുവാൻ ഒരു മുഖം വെച്ചിട്ട് രണ്ട് കാളകളുണ്ടായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും, എന്നിട്ടാണ് നിലമുഴുകുന്നത്. അതേപോലെ ഒരു ഒരു മുഖം, ഒരു യോക്ക് നമ്മൾ ഏറ്റെടുക്കണം. ആരുമായിട്ടാണ് യോക്ക് ചെയ്യപ്പെടേണ്ടത്, ആരാണ് ആ മുഖത്തിന്റെ മറ്റേ സൈഡിലുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകം പല മുഖങ്ങളും നമ്മുടെ പുറത്തിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ചില ഓഫീസിലെ മുഖങ്ങള്, ചില വീട്ടിലെ മുഖങ്ങള്, ചില ബിസിനസ്സിലെ മുഖങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ട്, ചില ബാധ്യതകളെല്ലാം കെട്ടിവെച്ചിട്ട് നമുക്ക് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. യോക്ക് ദൈവജനത്തില് പഴയ നിയമത്തിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽജനത്തോട് അവര് ഈ ജാതീയ രാജാക്കന്മാർ അവരുടെ മുകളിൽ ഒരു മുഖം വെച്ചു. മുഖം എന്ന് പറയുന്നത് വലിയൊരു ഭാരത്തെ കാണിക്കുന്നതാണ്. എന്നാൽ ഈ യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ പ്രത്യേകത അത് ലഘുവാണെന്നാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ലഘുവായ ഒരു മുഖമാണ്. യേശുവിനോട് ചേർത്ത് നാം നടക്കുമ്പോൾ, യേശുവിന്റെ മുഖം നമ്മൾ നമ്മുടെ തോളിൽ വെക്കുമ്പോൾ, അത് നിർബന്ധിച്ചു വെക്കുന്നതല്ല, അത് നാം ഏറ്റെടുക്കുന്നതാണ്. എന്റെ മുഖം ഏറ്റ് എന്നോട് പഠിക്കുവിൻ. ഈ യോക്ക്, ഈ സാത്താനും ഒരു മുഖമുണ്ട്, പിശാചിനും ഒരു. യേശുവിന്റെ മുഖം ലളിതമായിരിക്കുമ്പോൾ, ലഘുവായിരിക്കുമ്പോൾ, സാത്താന്റെ മുഖത്തിന്റെ പേരാണ് ബിസി. കേട്ടുണ്ടോ? BUSY, ബീയിങ് അണ്ടർ സേറ്റൻസ് യോക്ക്. പിശാചിന്റെ മുഖത്തിന്റെ കീഴിൽ ഇരിക്കുന്നതിനെ ഒരു പേര് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? ബിസി, എപ്പോഴും എപ്പോഴും ബിസി ആയിരിക്കുന്നു. വല്ലപ്പോഴും ബിസിയാകുന്ന ഒരവസ്ഥയെ കുറിച്ചല്ല, തുടർമാനമായിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. ബീയിങ് അണ്ടർ സേറ്റൻസ് യോക്ക്. എന്നാൽ ഇവിടെ സേറ്റാന്റെ യോക്ക് അല്ല നാം വായിക്കേണ്ടത്, എന്താണ്? സൗമ്യതയും താഴ്മയുമുള്ള യേശുവിന്റെ മുഖം നാം ഏറ്റ് യേശുവിൽ നിന്ന് പഠിക്കേണ്ട കാര്യമാണ് ഹ്യൂമിലിറ്റി, താഴ്മ. ഈ താഴ്മയുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ് തുടർമാനമായ ഒരു റെസ്റ്റ്. യു വിൽ ഫൈൻഡ് റെസ്റ്റ്. എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്തും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ ഇടയാകും. അന്വേഷിച്ചു കണ്ടെത്തുന്ന ആ ഒരു വിശ്രമം, ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. യേശുവിൽ നിന്ന് പഠിക്കാം, നമുക്ക് ആ വചനഭാഗത്തിലേക്ക് വരാം. അതിനു മുമ്പ് താഴ്മയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് ഇത് പഠിക്കണം സ്വതവേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വതവേ ഇല്ല എന്നതുകൊണ്ടാണ് ഇത് പഠിക്കേണ്ട കാര്യമായിട്ടിരിക്കുന്നത്. ഈ താഴ്മയുടെ ഓപ്പോസിറ്റാണ് പ്രൈഡ് അല്ലെങ്കിൽ ശാഠ്യം. ദൈവവചനം ശാഠ്യം എന്ന് വിളിക്കുന്നു, അഹങ്കാരം എന്ന് വിളിക്കുന്നു. ഇതെങ്ങനെയാണ് നമ്മളിൽ ഉണ്ടായത്? നിങ്ങൾ കേട്ട് കാണുമെന്തെങ്കിലും നമുക്കൊരു റിവ്യൂക്കായിട്ട് നോക്കാം. ഇത് സാത്താനിൽ നിന്ന്, പിശാചിൽ നിന്ന്, പിശാചിന്റെ ഒരു നേച്ചറാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഐശ്വര്യപ്രാന്റെ പുസ്തകം 14:13-15 വചനങ്ങൾ അത് കാണിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. Isaiah 14:13-15.
ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്.
പിശാചിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഞാൻ അത്യുന്നതനോട് സമനാവാം, ദൈവത്തോട് സമനാകും, ഞാൻ എന്നെ തന്നെ ഉയർത്തും എന്നാണ് പിശാച് ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞത്. ഈ അഹങ്കാരം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ ദൈവം കൃപ കൊടുക്കുന്നു. എവിടെയൊക്കെ ആ ശാഠ്യമുണ്ടോ, ആ നിഗളമുണ്ടോ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ദൈവം അതിനോട് എതിർത്താണ് നിൽക്കുന്നത്. അത് ആരിൽ കണ്ടാലും, അത് എത്ര വലിയ ആത്മീയമെന്ന് തോന്നുന്ന വ്യക്തിയിലായെങ്കിലും ഈ സ്വഭാവം കണ്ടുകഴിഞ്ഞാൽ അത് ദൈവത്തിന് അതെതിരാണ്. അവൻ എന്ത് ചെയ്യും? അവനെ താഴ്ത്തും. പിശാച് ഇങ്ങനെയാണ് ദൂതന്മാരിൽ ശ്രേഷ്ഠനായിരുന്നവൻ പിശാചായി മാറിയത്. തന്നെത്താൻ ഉയർത്തിയതുകൊണ്ട്, ദൈവത്തോട് സമനാകുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞതുകൊണ്ട് അവൻ വെട്ടി താഴെയിടപ്പെട്ടു. അതിന്റെ കൂടെ ഒരു ദൂതഗണത്തെയും മൂന്നിലൊന്ന് അവൻ കൊണ്ടുവന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് ഏദൻ തോട്ടത്തിൽ വന്ന് അവനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3:5.
അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു.
കണ്ടോ, ഇവൻ വീണു. എന്നാൽ പിശാചിന്റെ ഒരു വലിയ തന്ത്രം കുറെ പേരെയും കൂടെ വീഴിക്കാൻ, അന്ന് ദൂതൻ വീണപ്പം പ്രധാന ദൂതൻ മൂന്നിലൊന്നുകൂടെ കൂടെ പോകുന്നത് പോലെ ഇനിയും ആളെ കൂട്ടാൻ വേണ്ടി, എന്നാൽ ഈ മനുഷ്യനെയും വീഴിക്കുക. അവനോട് വന്ന് പറയുകയാണ്, നീ ദൈവത്തിന് സമനാവും, നന്മതിന്മകളെ തിരിച്ചറിയാം, നീ സ്വതന്ത്രനാവും, സ്വതന്ത്രനാവും, നീ മരിക്കത്തില്ല. ഈ നുണ പറഞ്ഞു. അത് മനുഷ്യൻ വിശ്വസിച്ചു. എന്തുപറ്റി? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ അഹങ്കാരിയായ പിശാച് തന്റെ നുണ പറഞ്ഞപ്പോൾ വിശ്വസിച്ച മനുഷ്യനിലേക്കും ആ സ്വഭാവം കടന്നുകൂടി. അങ്ങനെ മനുഷ്യൻ ശാഠ്യമുള്ളവനായി തീർന്നു. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അനുസരിച്ച് നടന്നു. ജഡമോഹങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്ത് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി തീർന്നു. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് യേശു വന്നപ്പോൾ യേശു ഇതിന്റെ നേരെ വിപരീതമാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് ഞാൻ 1 യോഹന്നാൻ 3:8. എന്താണ് പിശാച് ചെയ്യുന്നത്? എന്താണ് യേശു ചെയ്യുന്നത്?
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാപത്തിന് പരിഹാരം വരുവാൻ മാത്രമല്ല യേശു പ്രത്യക്ഷനായത്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക. അഴിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടിവെച്ചിരിക്കുന്ന ഒന്നിനെ അഴിച്ചുവിടുക, ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. ഇതിനും കൂടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ പൂജാതനായി തീർന്നത്. എങ്ങനെ തന്നെത്താൻ ഉയർത്തിയ പിശാചിന്റെ സ്വഭാവം മനുഷ്യനിലേക്ക് കടന്നുകൂടിയപ്പോൾ മനുഷ്യാവതാരം ചെയ്ത യേശു എങ്ങനെയാണ് ജീവിച്ചത്? യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ സദൃശവാക്യങ്ങളിൽ പല വചനങ്ങളുണ്ട്. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, ഒരു വീഴ്ചയുടെ മുമ്പിൽ ഒരു പ്രൈഡ് അഹങ്കാരമുണ്ട്. ദൈവജനത്തിന് മുഴുവൻ കാണുന്നതാണ്, വീഴ്ച പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ഒരു അഹങ്കാരം ഹൃദയത്തിലുള്ളപ്പോൾ, ഒരു ശാഠ്യമുള്ളപ്പോഴാണ് വീഴ്ചയിലേക്ക് നാം പോകുന്നത്. ആ മാനത്തിന് മുന്നോടിയായിട്ട് വിനയം, അനേക വചനങ്ങൾ സദൃശവാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രൈഡ് മനുഷ്യനെ ചെന്ന് എത്തിച്ചുകൊണ്ടത് എവിടെയാണെന്ന് മനസ്സിലാകുവാൻ യേശു എന്ത് ചെയ്തു എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് പരിചിതമായ ഫിലിപ്പ് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് വരാം. ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായം. ഒന്നു മുതലുള്ള വചനങ്ങൾ വായിക്കാം.
ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമറ്റിപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും.
ഫിലിപ്പിയ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ സഭ വളരെ ഗുണഗണങ്ങൾ, വളരെ പ്രത്യേകതയുള്ള ഒരു സഭയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ ഘോഷണത്തിൽ വളരെ ഉത്സാഹമുള്ളവരും സഹായിക്കാൻ വളരെയധികം മനസ്സുമുള്ള ഒരു സഭയായിരുന്നു ഫിലിപ്പിയിലെ സഭകൾ. അപ്പോസ്തലനായ പൗലോസ് റോമിൽ കാരാഗ്രഹത്തിൽ കിടന്നെഴുതിയ ഒരു ലേഖനമാണ് ഫിലിപ്പി ലേഖനം. അവിടെ ഒന്നാം അധ്യായത്തില് അവരോട് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ തടവിലാണ് കിടക്കുന്നതെങ്കിലും സുവിശേഷം പരന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ട് രീതിയിൽ സുവിശേഷം പറയുന്നവർ അവിടെയുണ്ട്. ചിലർ സ്നേഹത്തിൽ സുവിശേഷം പറയുന്നു, ചിലർ പറയുന്നത് ശാഠ്യത്താൽ. നാട്യമായിട്ട് നമുക്ക് അതിന്റെ അവതരണം നോക്കാം, അതിന്റെ 1:18. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധയായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നവർ അവരുടെ മോട്ടീവ്സ്, ഒരാളുടെ മോട്ടീവ് പ്യുവർ മോട്ടീവ്, വേറെ ചിലരുടെ മോട്ടീവ് ഇംപ്യുവർ മോട്ടീവ്. എങ്കിലും പൗലോസ് പറയാണ്, ക്രിസ്തുവിനെയാണല്ലോ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ മോട്ടീവ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവം, നമ്മുടെ മനോഭാവങ്ങളെ കാണുന്ന ഒരു ദൈവം, നമ്മൾ എന്ത് ചെയ്താലും, അത് സുവിശേഷ വേലയായാലും ദാനധർമ്മങ്ങൾ ചെയ്യുവാണെങ്കിലും അതിന്റെ പിന്നിലെ മനോഭാവത്തെ ദൈവം എപ്പോഴും നോക്കുന്നു. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. അപ്പോൾ അതിന്റെ മോട്ടീവ്സ്, അതിന്റെ റിസൾട്ട് ആൾക്കാർ അനുഭവിച്ചാലും ദൈവം അതിന്റെ മോട്ടീവ്സ് കാണുന്നു. ഇങ്ങനെയുള്ള ഒരു സഭയോട് അപ്പോസ്തലൻ എഴുതുകയാണ്, പരിശുദ്ധാത്മാവ് എഴുതുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ നോക്കി ഒരു കാര്യം പഠിക്കണം. ഈ സഭയില് ആദ്യമേ എഴുതിയ കാര്യം, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വല്ല പ്രബോധനവും നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ഉത്സാഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, കമ്പാഷൻ ആൻഡ് അഫക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതിന്റെ രണ്ടാം വചനം 2:2, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. വളരെ ഉത്സാഹമുള്ള ഒരു സഭ, സുവിശേഷ ഘോഷണത്തിൽ ഉത്സാഹമുള്ള സഭ. പൗലോസിനെ സഹായിക്കാൻ വളരെയധികം ഉത്സാഹിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന ഒരു സഭയോട് പറയുകയാണ്, നിങ്ങളൊരു ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കണം. ഒരു ഏക വൺനെസ് ഇൻ സ്പിരിറ്റ്, ഒരു യൂണിറ്റി, ഐക്യമത്യത്തിന്റെ ഒരു കുറവ് അവിടെ കാണുന്നു. ഇത് പ്രത്യേക രണ്ട് വ്യക്തികളുടെ പേരെടുത്തും പരിശുദ്ധാത്മാവോട് എഴുതി, അതിന്റെ 4:2-3 2.
കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുക്കിയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവയെ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു.
ഇവിടെ രണ്ട് സഹോദരിമാരുടെ പേര് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, യുവോദ്യയും സുന്ദുക്കയും. അവർ തമ്മിലൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. അവരുടെ ഗുണങ്ങൾ എന്താണ്? അതിന് താഴെ എഴുതിയിരിക്കുന്നു, അവർ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടുന്നവരാണ്. പക്ഷെ അവർ തമ്മിലൊരു വൺനെസ് ഇൻ സ്പിരിറ്റ് ഇല്ല. അപ്പോ അപ്പോസ്തലൻ എഴുതിയാണ്, ഇണയായി ഉള്ളവേ, അതിന്റെ വേക്ക് ട്രൂ കമ്പാനിയൻ വേറൊരു ട്രാൻസ്ലേഷനിൽ കാണുന്നതാണ്, ദ യോക് ഫെലോ, അതായത് എന്നോട് ചേർന്ന് നുഖം ചുമക്കുന്ന ഒരാളോടാണ് ഈ കാര്യം പറയുന്നത്. ഇണയാളി, അവിശ്വാസിക്ക് വിശ്വാസിയുമായിട്ട് ഇണയില്ലാപ്പിണ കൂടരുത്. ഡു നോട്ട് ബി യോക് ടുഗദർ. അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഈ ഇണയാളി ആയുള്ളവേ എന്നുള്ള വാക്ക് നാം കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്, നിങ്ങൾ അതൊന്ന് പോയി അവരൊന്ന് സഹായിക്കണം. ആ ഡിസഗ്രിമെന്റ്, ആ വൺനെസ് ഇൻ സ്പിരിറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ അവരെ ഒന്ന് സഹായിച്ച് ആ വൺനെസ് ഇൻ സ്പിരിറ്റിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവരണം എന്ന് പറയണം. അപ്പം ദൈവത്തിന്റെ മുഖമേറ്റിരിക്കുന്ന ഒരാളോടാണ് പറയുന്നത് ഡിസഗ്രിമെന്റ് സെറ്റിൽ ചെയ്യുവാൻ. എവിടെയെങ്കിലും വൺനെസ് ഇൻ സ്പിരിറ്റ് ഇല്ലാതെ നാം കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിലും സഭയിലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും കാണുമ്പോൾ, ദൈവം ഇണയായി ആയുള്ളവരോട്, ദൈവവുമായി ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മുഖം ചുമക്കുന്നവരോട് പറയും, പ്ലീസ് ഹെൽപ് ദം, അവരെ ഒന്ന് സഹായിക്കണം, ആ എഗ്രിമെന്റ് ഒക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ. ഏക ഭാവം, ഐകമത്യപ്പെട്ട് എന്റെ സന്തോഷം പൂർണ്ണമാകുവിൻ. ആ എന്നിട്ട് ക്രിസ്തുവിന്റെ ഉദാഹരണത്തെ പരിശുദ്ധാത്മാവ് വരച്ചു കാട്ടുകയാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ, അതിന്റെ 2:3, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന്. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിന്റെ ഉള്ള താഴ്മയെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ വളരെ സന്തോഷമാണ്. അനേക വർഷങ്ങളായിട്ട് വചനം കേൾക്കുന്ന നമുക്ക് താഴ്മയെക്കുറിച്ച് ഒരു പ്രബോധനം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കഴിയുന്ന അനേകർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നാം ഒരു കാര്യം തിരിച്ചറിയണം, താഴ്മയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നമുക്ക് താഴ്മ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. താഴ്മയെക്കുറിച്ചുള്ള മെസ്സേജുകൾ വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ട് താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് സ്വയവഞ്ചനയിലേക്ക് ചിലപ്പം നമ്മെ നയിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ കേട്ടതുപോലെ ആ മുഖം ഒന്ന് ഏറ്റ് ക്രിസ്തുവിനോടൊരു യോക് ടുഗദർ, മുഖം ഏറ്റത് അവനിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ആ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തന്നെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവാൻ, കൺസിഡർ അതേഴ്സ് മോർ വർദ്ധി ആൻഡ് ഓണറബിൾ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് സാധ്യമാണോ? സാധ്യമല്ലാത്ത കാര്യമൊന്നും ദൈവവചനത്തിൽ നമ്മളോട് ആവശ്യപ്പെടത്തില്ല. അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയ അല്ല എന്ന് യോഹന്നാൻ 5 ഞാൻ വായിക്കുന്നു. ദൈവം നമ്മുടെ ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആദ്യത്തെ പ്രയാസമാണെന്ന് തോന്നിയാലും അത് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അത് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുക. ഇതേ കാര്യം തന്നെ റോമാലേഖനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ അതിന്റെ 16-ാം വചനം, റോമരുടെ 12:16,
തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ ഇളയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്.
തങ്ങിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട്, അസോസിയേറ്റ് വിത്ത് ദ ലോലി എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ളവരോട് ചേർന്ന് വരുവാനാണ് നമുക്കൊരു സ്വാഭാവിക താല്പര്യം. സ്വാഭാവികമായി വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയുള്ളവരോടായിരിക്കും നാം ചേർന്നു വരുന്നത്? നമ്മോട് നമ്മുടെ താല്പര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നവരെ, നമ്മുടെ ഇഷ്ടങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നവരെ, നമ്മുടെ താല്പര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നവരെ, നമ്മളുമായിട്ട് പല രീതിയിലും നമ്മൾ താരതമ്യം ചെയ്ത് അതിനോട് ചേർന്ന് വരുന്നവരുമായിട്ട് സ്വാഭാവികമായി നാം അടുത്തു വരും. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യും. ഞാനും എന്നെ തന്നെ ശോധന ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ബൗണ്ടറി എന്നൊക്കെ നിങ്ങൾ ഒന്ന് പുറത്തു വരണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരെ നേടുക. അസോസിയേറ്റ് വിത്ത് ദ ലോലി. എപ്പോഴും നമ്മേക്കാൾ ഉയർന്നിരിക്കുന്ന ഒരാളുടെ അടുത്ത് താഴ്മയോടെ ഇരിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ? ഓഫീസിൽ ബോസിന്റെ അടുക്കൽ താഴ്മ പഠിപ്പിക്കേണ്ട കാര്യമില്ല, തന്നെ താഴ്മയുള്ളവരായിരിക്കോളും. കാരണം അല്ലെങ്കിൽ മാസത്തിന്റെ അവസാനം നമുക്കറിയാം. അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ളവർ, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, എല്ലാ രീതിയിൽ ഉയർന്ന നിലയിലുള്ളവർക്ക് കീഴടങ്ങിയിരിക്കുവാൻ, അവരോട് അസോസിയേറ്റ് ചെയ്യുവാൻ, അവരുടെ ആളുകളാന്ന് പറയുവാനൊക്കെ മനുഷ്യരെല്ലാം ഉത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ? നാട്ടില് ഈയിടെ നടന്ന ഒരു കല്യാണത്തിന് ഏതോ മന്ത്രിമാരൊക്കെ വന്ന്, ഞാൻ ചോദിച്ചു, കല്യാണം എങ്ങനെ ഇരുന്നു? ഇന്ന മന്ത്രി അവിടെ വന്നിരുന്നു. അതല്ലേ, കാറ്റ് കഴിഞ്ഞാൽ ആ ഇത്ര വലിയ വ്യക്തി വന്നിരുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു സംസാരം. അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട്, അവരെന്നെ കൺസിഡർ ചെയ്തു. വലിയ വലിയ ആൾക്കാർ വരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം നേരെ തിരിച്ചാണ് പറഞ്ഞത്. യേശുവിനെയാണ് നാം ശ്രദ്ധിച്ചു നോക്കേണ്ടത്. അസോസിയേറ്റ് വിത്ത് ദ ലോലി. എങ്ങനെയുള്ള ഒരു ലോകത്തേക്കാണ് യേശു ഇറങ്ങി വന്നത്? എന്തെങ്കിലും ദൈവത്തിന് മഹത്വമുള്ള ഒരു ലോകമായിരുന്നോ? എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടമാക്കി ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ശാഠ്യത്താൽ അഹങ്കാരികളായ ഒരു മനുഷ്യരുടെ ഇടയിലേക്കാണ് യേശു ഇറങ്ങി വന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തിയത്. അവന്റെ വചനത്തിലെല്ലാം യേശുവിനെ കുറിച്ച് കാണുന്നത് മനുഷ്യപുത്രൻ എന്നുള്ളൊരു വാക്കാണ്, സൺ ഓഫ് മാൻ. യേശു തന്നെ തന്നെ സുവിശേഷങ്ങളിലൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ യേശു പറയുന്നതാണ്, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാൻ അല്ല, ശുശ്രൂഷിക്കുവാനും തന്റെ ജീവനെ അനേകരെ മറുവിലയായി, അനേകർക്ക് മറുവിലയായി കൊടുക്കുവാനും തത്ര. മനുഷ്യപുത്രൻ തന്നെ തന്നെ, ദ സൺ ഓഫ് മാൻ. അവൻ അത്രമാത്രം മനുഷ്യകുലവുമായി, പാപം ചെയ്ത് വീണുപോയ മനുഷ്യനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. അവൻ പാപം ചെയ്തില്ല. അവന്റെ ആ ലോ നേച്ചർ, ലോലി, താണ അവസ്ഥയിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നു എന്നുള്ള ഒരു സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. എപ്പോഴും ആ യേശുവിന്റെ ആ താഴ്മയെ ഓർക്കണം. അവനോട് അവൻ, യേശു താഴ്മയും സൗമ്യതയും ഉള്ളവനായതുകൊണ്ട് അവന്റെ മുഖമായിട്ട് അവനിൽ നിന്ന് പഠിക്കണം. ഇങ്ങനെ ഞാനൊരാള് പറഞ്ഞു കേട്ടു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ നടന്നു എന്നുള്ളതല്ല. സകലതയും സൃഷ്ടിച്ച ദൈവം, സകലതിനെയും തന്റെ ശക്തിയുള്ള കരത്താൽ താങ്ങുന്ന ദൈവം മനുഷ്യനായി അവതരിച്ച് ഈ താനഭൂമിയിൽ ചവിട്ടി നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇപ്പോൾ വ്യാഴത്തിലേക്കൊക്കെ പോകുവാൻ മനുഷ്യൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സൃഷ്ടി മണ്ഡലത്തിലെ ഒരു ഗോളത്തെ കണ്ടുപിടിക്കുവാൻ മനുഷ്യൻ എന്തെല്ലാം ടെക്നോളജീസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഒന്നും അറിയത്തില്ലെങ്കിലും, എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം ഈ താണഭൂമിയിലേക്കൂടെ നടന്നു, നാം ഓരോരുത്തരെയും പോലെ നടന്നു. ആ പാതയിൽ നടക്കുവാൻ നമുക്ക് നടന്ന് ഒരു മാതൃക കാണിച്ച് തന്നയിച്ചു പോയിരിക്കുകയാണ്. എട്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കേണ്ടത് അവൻ എന്തുമാത്രം, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് ആ എന്ത് എത്രമാത്രം, അത്രമാത്രം യേശു താഴ്ത്തി എന്നുള്ള ആ ഭാവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ ദിവ്യസ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ഹി ഡിഡ് നോട്ട് ക്ലിംഗ് ഓൺ ടു ഹിസ് പ്രിവിലേജസ്, അവന്റെ ആ ദൈവമായിരിക്കുന്ന അവസ്ഥകളെ അവൻ മറച്ചു വെച്ചിട്ട് ഈ വെയിൽ ഹിസ് ഗ്ലോറി ആണ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്. ദൈവം തന്റെ സർവമഹത്വത്തിലും താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അവന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുമായിരുന്നില്ല. യേശുവിനെ നോക്കുക, അവന്റെ ജനനം, അവൻ താമസിച്ചും വളർന്ന സ്ഥലം, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. നസ്രത്തിലാണ് യേശു വളർന്നത്. യേശു ഒരു സാധാരണ കുടുംബത്തില്, ഒരു കാർപ്പൻട്രി കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് യേശു തന്റെ ഗ്ലോറി മറച്ചു വെച്ച് വന്നതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിന്റെ മാറിൽ ചാരിയിരിക്കുവാൻ കഴിഞ്ഞത്. പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതൻ എന്ന് യേശു വിളിക്കപ്പെട്ടു. യേശുവിന്റെ ജീവിതം നോക്ക്, എത്ര അക്സസിബിൾ ആയിരുന്നു. പാപികൾക്കും യേശുവിന്റെ അടുക്കൽ കം ടു മീ എന്ന് പറഞ്ഞ് യേശു ഒരു വാൾ അവിടെ വെച്ചില്ല. എന്റെ അടുക്കൽ വരിക, എന്നോട് ഏറ്റവും അടുത്തു വരിക. അത്രമാത്രം യേശു അപ്രോച്ചബിൾ ആയിരുന്നു. യേശുവിനെ സമീപിക്കുവാൻ കഴിയുകയായിരുന്നു. അവൻ ഏറ്റവും അടുത്ത തുണയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം നോക്കുക, ശരിയായ താഴ്മ, ഹ്യൂമിലിറ്റി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ടെസ്റ്റ്, വി വിൽ ബി അപ്രോച്ചബിൾ. എന്താണ്, മനുഷ്യർ നമ്മുടെ അടുക്കിലേക്ക് വരുവാൻ അവർ മടിക്കത്തില്ല. എന്താണ് മടി കാണിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുക, എന്റെ അടുക്കിലേക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് കടന്നു വരുവാൻ മടി കാണിക്കുന്നുണ്ടോ? നാം അവരെ കുറ്റം പറയരുത്, അവർ അങ്ങനെ ആയതുകൊണ്ടാണ് എന്റെ അടുക്കൽ വരാത്തതെന്ന് നാം പറയരുത്. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക, മറ്റുള്ളവരെ വിധിക്കരുത്, നമ്മെ തന്നെ ശോധന ചെയ്യുക. മറ്റുള്ളവന്റെ കണ്ണിലെ പൊടിയെടുക്കുന്നതിന് മുമ്പ് സ്വന്തം കണ്ണിലെ ലോ തടിക്കഷണം എടുത്ത് മാറ്റുക, നമ്മെ തന്നെ ശോധന ചെയ്യുക. ആ മൈ അപ്രോച്ചബിൾ, യേശുവിനെ നോക്കുക. അതുപോലെ ആ സ്വഭാവം നമ്മളില് ഉണ്ടാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഏത് സമയത്തും അടുത്തു ചെല്ലുവാൻ കഴിയും. നമ്മളിൽ നമ്മൾ ആ താഴ്മയിൽ വളരുമ്പോൾ നമ്മൾ അപ്രോച്ചബിൾ ആയിട്ട് തീരും. കൂടുതൽ കൂടുതൽ ആർക്കാണ് അപ്രോച്ചബിൾ ആയിരിക്കുന്നത്? ഉയർന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഈവൻ ദ ലോലി, ചുങ്കക്കാരും പാപികളും സമൂഹം വെറുത്തിരിക്കുന്നവർക്ക് പോലും യേശു ഏറ്റവും അടുത്ത ആളായിരുന്നു. ദേ വർ ഫ്രീ, അവർ വളരെ സ്വാതന്ത്ര്യം. അവരോട് ഒരാളുകൂടെ തിന്നു കുടിക്കണമെങ്കിൽ അത്ര സ്വാതന്ത്ര്യമുള്ള ഒരാളുടെ കൂടെ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. നമ്മൾ ഗ്രാമത്തിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം, അതിന്റെ അവർ നമ്മെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കുക. അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിന്റെ ഒരു തെളിവ്. എപ്പോഴും തിന്നുകുടിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരു അക്സെപ്റ്റൻസിന്റെ കാര്യമാണ്. ആരോടൊക്കെ ചേർന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ താല്പര്യപ്പെടുന്നത്? അസോസിയേറ്റ് വിത്ത് ദ ലോലി. ഈ ഭാവം യേശുവിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം ഈ താഴ്മ യേശുവിൽ നിന്ന് പഠിച്ചാൽ തന്നെത്താൻ താഴ്ത്തി എന്നാണ് വചനം പറയുന്നത്. ആരും യേശുവിനെ താഴ്ത്തിയതല്ല. ഹിംസെൽഫ്, ദൈവത്തിന്റെ വചനം പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഞാൻ എന്റെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു വചനം എന്നെ വളരെ അതിശയിപ്പിച്ചിരിക്കുന്ന ഒരു വചനമാണ്, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22:28. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് അണ്ടർലൈൻ ചെയ്തതാണ്. ലൂക്കോസിന്റെ
നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ.
ഓ, ഇങ്ങനെ ഒരു വചനം ആരാ പറയുന്നതെന്ന് അറിയാവോ? യേശു പറഞ്ഞ ഒരു വചനമാണ്, നിങ്ങൾ ആകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിന്നവർ. യേശു ശിഷ്യന്മാരോട് നോക്കി പറയാം, എങ്ങനെയുള്ള ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നതെന്ന് അറിയാവോ? അതിന്റെ തൊട്ടുമുമ്പുള്ള വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആരോടാണ് പറയുന്നത്? ഇപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നമുക്ക് വേണ്ടി ജാഗരിക്കുന്നവർ, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം സഹകരിക്കുന്നവർ, വളരെ താഴ്മയുള്ളവർ, ഇവരോട് നമുക്ക് പറയാം നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ. എന്നാൽ യേശു ആരോടാ പറയുന്നതെന്ന് അതിന്റെ 24 വചനം ഒന്ന് വായിച്ചേ.
തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ.
തമ്മിൽ ആരാണ് വലിയവരെന്ന് തർക്കിച്ച തന്റെ ശിഷ്യന്മാരാണ് യേശു പറയുന്നത്, നിങ്ങളാണ് എന്റെ പരീക്ഷകളിൽ. അത് ശരിയായ ഒരു താഴ്മ അല്ലെങ്കിൽ അങ്ങനെ പറയുവാൻ കഴിയത്തില്ല. യേശു അവരിൽ കണ്ടു അതിന്റെ 20, നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ. ഇവര് പിന്നെ മാറി കേട്ടോ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇതെല്ലാം വെളിപ്പെട്ടു. ഇപ്പൊ യേശു നമ്മളെ കാണുന്നത് അവരുടെ അപ്പോഴത്തെ അവസ്ഥ കൊണ്ടല്ല, അവർ ക്രിസ്തുവിലായി തീർന്നത് കൊണ്ട് അവരെന്തായി തീരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് അവരായിരിക്കുന്ന അവസ്ഥയാ, ജസ്റ്റ് കണ്ടാണോ, അതോ ഈ കർത്താവ് അവരെ വിളിച്ചതുകൊണ്ട് അവർ എങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ അവരുടെ ജീവിതത്തിൽ കഴിയും. വി ആർ ഓൾ വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മളെല്ലാവരും ഈ വീട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 2 പണി ഒരുമിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുക. ഒരു വീട് 1 എത്തിയിട്ടുള്ളൂ, അടുത്ത വീട് 5 എത്തി. ഒരു ആലങ്കാരികമായിട്ട് ഞാൻ പറയാം, 5 വീട് 1 വീടിനോട് നോക്കി പറയുകയാണ്, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതല്ലേ, നീ ഇപ്പം 1 ഞാനോ 5. പക്ഷെ 2 പണി പൂർത്തിയായിട്ടില്ല. വീട്ടിൽ കയറി 2 ആർക്കും താമസിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരാൾ പറഞ്ഞു, ഞാൻ കൂടുതൽ പണിയപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ താഴ്മയുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയും, നമ്മൾ 2 പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ ബോത്ത് ഓഫ് അസ്. ദൈവത്തിന് ചിലപ്പോ ഈ 1 വീടിനെ 6 ഒരു നിമിഷം മതി എന്ന് നാം മറന്നു പോകരുത്. ഗോഡ് വർക്ക് സൂപ്പർ നാച്ചുറലി ഇൻ ദ ലൈവ്സ് ഓഫ് പീപ്പിൾ. ഇന്ന് കുറവുള്ളവരായിട്ട് കാണുന്നവരെ നാളെ ഗ്ലോറിയസ് ആയിട്ട് കാണുവാൻ ദൈവത്തിന് 1 തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം അതേ സെക്കൻഡിൽ ഉയർത്തിയിരിക്കും. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു, ദൈവത്തിന്റെ കൃപ അവരെ ധാരാളമായി മുമ്പ് കേട്ടതുപോലെ വളർത്തും വളർത്തും. എന്നാ വി ഓൾ നോ, നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ദൈവം നമ്മുടെ എല്ലാം കഴുത്തിൽ ഒരു ബാഡ്ജ് ഇട്ടിട്ടുണ്ട്. എന്താണ്? പ്രവൃത്തി പൂർത്തിയായിട്ടില്ല, പൂർത്തിയായിട്ടില്ല. പൂർത്തിയാകാത്തവരാണ് നാം എല്ലാത്തവരും. പൂർത്തിയായ യേശുവിനെ പോലെ ഒരിക്കൽ ആയിത്തീരും, പക്ഷെ ആയിത്തീർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കരുണയോടെ ഇടപെടുവാൻ കഴിയും. ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കണം. എങ്ങനെയുള്ളവരുടെ കൂടെയാണ്? തന്നെ തള്ളിപ്പറഞ്ഞ അല്ലേ എടുത്തിയാട്ടക്കാനായ പത്രോസ്, എന്തെല്ലാം സ്വഭാവമുള്ളവരാണ്. തമ്മിൽ വലിയവരെന്ന് തർക്കിക്കുന്നവർ, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ച് അമ്മയെ റെക്കമെൻഡ് ചെയ്യാൻ കൂട്ടിക്കൊണ്ടുവരുന്നവർ, ഇവരുടെ എല്ലാം നടുവിലാണ് യേശു തന്റെ ആ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഒരു കാര്യം കൂടെ പറയട്ടെ, ലോകത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വാളിറ്റിയാണ് ഹ്യൂമിലിറ്റി. ഒരു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിന്ദു ഗ്രൂപ്പ് അവർ താഴ്മയെക്കുറിച്ച് പഠിക്കുവാൻ എടുത്ത ഭാഗം ഫിലിപ്പി ലേഖനത്തിന്റെ രണ്ടാം അധ്യായമാണ്. ഒരു ഹിന്ദു ഗ്രൂപ്പ് അവരെടുത്ത ഭാഗം ഫിലിപ്പി ലേഖനത്തിന്റെ രണ്ടാം അധ്യായമാണ്. ഈ വചനം അനേകർ പഠിച്ചേക്കാം, അനേക പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് പറഞ്ഞേക്കാം, പക്ഷേ യേശുവിൽ വരാതെ ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ വന്നേ പറ്റൂ. വചനം പഠിച്ചതുകൊണ്ട് മാത്രം അതിനു കൂടി ഇതിൽ നിന്ന് പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം, പക്ഷേ ഇത് യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുഖം ഏറ്റെടുക്കാൻ, അവന്റെ മുഖം ഏറ്റെടുക്കുന്നവരിൽ മാത്രമേ ഈ ക്വാളിറ്റി കാണത്തുള്ളൂ. അനേകർ പ്രസംഗിച്ചേക്കാം, പക്ഷെ മുഖം ഏറ്റെടുത്ത് അവനോട് പഠിക്കുന്നവർക്ക് ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇത് ഏറ്റവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പാപം ചെയ്തപ്പോൾ നമ്മളിലേക്ക് വന്ന പിശാചിന്റെ ആ ശാഠ്യം, അഹങ്കാരം യേശു തന്നെത്താൻ താഴ്ത്തി നമുക്ക് മാതൃക കാണിച്ച് തന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നിൽ നിന്നേറ്റ് എന്നോട് പഠിക്കുവിൻ. ഈ പഠനം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലിരുന്ന് നാം പഠിക്കുന്നതല്ല. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ടേക്ക് മൈ യോക് ആൻഡ് ലേൺ ഫ്രം മീ. യേശു എപ്പോഴും പഠിപ്പിച്ചത് കൂടെ നടത്തിക്കൊണ്ടാണ്. യേശു ഒരു അത്താഴത്തിൽ വിളിച്ചപ്പം ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവരോട് പറയാണ്, താഴ്മ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും മുമ്പിൽ പോയി ഇരിക്കരുത്. യജമാനൻ വന്നു കഴിയുമ്പോ നിങ്ങളെക്കഴിയും മാന്യനായ ഒരാളെ അവിടെ ഇരുത്തേണ്ടപ്പോ നിങ്ങൾ ഇതിലോട് പുറകോട്ട് പോകാൻ പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങൾ പുറയിൽ പോയിരിക്കുക. ഇതൊരു മനോഭാവമാണ് ചിന്തിക്കേണ്ടത്. അന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിലെല്ലാം പോയി ഏറ്റവും പുറയിലത്തെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ താഴ്മയുള്ളവരാണെന്നുള്ള അർത്ഥമല്ല. ഇതൊരു മനസ്സിന്റെ ഭാവമാണ്, മനോഭാവമാണ്. ഈ മനോഭാവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഫിലിപ്പി ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ എട്ടാം വചനം നമുക്ക് വായിക്കാം. ഫിലിപ്പി ലേഖനം:
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും.
ചില കാര്യങ്ങളെ ചിന്തിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മളിൽ ഒരു മനോഭാവം ഉളവാകണമെങ്കിൽ അതിന്റെ പിന്നിൽ നടക്കേണ്ട കാര്യമാണ് ചിന്തകൾ. ചിന്തകളാണ് മനോഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. സ്വയം ഉയർത്തുന്ന ചിന്തകളിൽ നാം ജീവിക്കുകയാണെങ്കിൽ യേശുവിന്റെ താഴ്മയുടെ മനോഭാവം നമ്മളിൽ ഉണ്ടാകത്തില്ല. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഞാൻ മെച്ചപ്പെട്ടയാളാണെന്നാണോ? ആ ചിന്തയാണ് മനോഭാവത്തിലേക്കും ഒന്നുകിൽ അഹങ്കാരത്തിലേക്ക് അല്ലെങ്കിൽ താഴ്മയിലേക്കും നമ്മെ ദൈവത്തിന്റെ വചനം പറയുന്നു. എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്ന് വീണ്ടും നിങ്ങൾ പോയി ഇത് ചിന്തിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ മനോഭാവം. ഈ മനോഭാവമാണ് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ചിന്തകൾ മനോഭാവങ്ങളെ ഉളവാക്കുന്നു, മനോഭാവങ്ങൾ പ്രവൃത്തികളായി വെളിപ്പെടുന്നു. അപ്പോൾ സൗമ്യതയുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഏത് മനോഭാവം? യേശുക്രിസ്തുവിലുള്ള താഴ്മയുടെ മനോഭാവം, തന്നെത്താൻ താഴ്ത്തുന്ന, മറ്റുള്ളവരെ ശ്രേഷ്ഠരിൽ നിന്നുന്ന ഒരു മനോഭാവം. അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ചിന്തകൾ. ആ ചിന്തകളാണ് നമ്മെ ഈ ഫലത്തിലേക്ക് നയിക്കുന്നത്. ഈ ലേഖനം എഴുതുമ്പോൾ, ഈ ലേഖനത്തിലെ, ഫിലിപ്പി ലേഖനത്തിലെ ആ സന്ദേശങ്ങൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ ഈ താഴ്മയുടെ തലത്തിലായിരിക്കും. യേശുവിനെ ധ്യാനിക്കുക, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ മനോഭാവം കടന്നു വരും. ഇതിന്റെ പ്രായോഗികമായ ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും അതിന്റെ ആ കോർ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചുരുക്കട്ടെ, ആദ്യം കേട്ടതുപോലെ യേശു വിളിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ ഡിപ്പോസിറ്റ് ഇട്ട് തന്നിരിക്കുകയാണ്, രക്ഷ എന്നുള്ള ദാനം. ആ റെസ്റ്റ് ഹി ഗീവ്സ്, അവൻ തന്നു. എന്നാൽ നാം കണ്ടെത്തേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പിന്നെ ദൈവം നമ്മളോട് സംസാരിച്ചത്. യേശുവിന്റെ നുകമേറ്റ് അവനിൽ നിന്ന് പഠിക്കുമ്പോൾ, അവനോട് ചേർന്ന് ദിനം നടക്കുമ്പോൾ, അവനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ദൈവവചനത്തിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭാവമാണ് താഴ്മ. അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? നമുക്ക് ആശ്വാസം കണ്ടെത്തും. താഴ്മയുള്ളവർക്ക് മാത്രമാണ് ഒരു റെസ്റ്റ്ഫുൾ ലൈഫ്, ഒരു സ്വസ്ഥതയുള്ള ജീവിതം നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്. അവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നോക്ക്. നമുക്ക് വീണ്ടും പഠിക്കാം. ഈ നോട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തന്റെ ഭക്തന്മാർ ഈ വഴിയിൽ തന്നെയാണ് നടന്നത്. ദൈവ ഉപയോഗിച്ച മനുഷ്യരെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പൊതുവായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു ഗുണം അവരിലെ താഴ്മയായിരുന്നു, ക്രിസ്തുവിലെ ആ ഭാവമായിരുന്നു. ഇന്നും നമുക്ക് ആ ഭാവത്തിൽ ദൈവം നമ്മളെ വളർത്തട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഈ വചനത്തിന്റെ മുന്നിൽ താഴ്ത്തുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ താഴ്മയുള്ളവരുടെ കൂടെ വസിക്കുന്ന ദൈവം, മനോവിനയമുള്ളവരോടുകൂടെ പാർക്കുന്ന ദൈവമായതുകൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഈ ക്രിസ്തുവിലുള്ള ഭാവം ഞങ്ങളിൽ ഉണ്ടായി കാണുവാൻ, ഞങ്ങളിൽ അത് വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഏക ചിന്തയോടിരിപ്പാൻ, ഏക ഭാവമുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമൊത്തമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ഞങ്ങളിലുള്ള ഡിസഗ്രിമെന്റ്സിന്റെയും എല്ലാ റൂട്ട് കോസ് കർത്താവേ താഴ്മയുടെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞ് ദിവസനിധിയിൽ വിനയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ചിന്തകളിൽ മുഴുകിയിരിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് മുമ്പേ പോയ അനേക ദൈവഭക്തന്മാരുടെ ജീവിതത്തെ കണ്ടുപഠിക്കുവാൻ, എല്ലാറ്റിലുപരി ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ കണ്ടുപിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org